എഫേസ്യർ അധ്യായം 4. കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ജീവിക്കുവിൻ. പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും സഹിഷ്ണുതയോടും കൂടി സ്നേഹത്തിൽ അന്യോന്യം ക്ഷമിക്കുവിൻ. ആത്മാവിലുള്ള ഐക്യം സമാധാന ബന്ധത്തിൽ നിലനിർത്തുവാൻ ജാഗ്രത കാണിക്കുവിൻ. ഏക പ്രത്യാശയ്ക്കായി നിങ്ങൾ വിളിക്കപ്പെട്ടു. അതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതയുള്ളവനും എല്ലാവരിലും വ്യാപരിക്കുന്നവനും വസിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവും ആയവൻ ഒരുവൻ. എന്നാൽ നമ്മിൽ ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവനുസരിച്ച് കൃപ ലഭിച്ചിരിക്കുന്നു. അതിനാൽ
അവിടുന്ന് ബന്ധനസ്ഥരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങൾ കൊടുത്തു
എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അവിടുന്ന് ഉയരത്തിൽ കയറി എന്നതുകൊണ്ട് അവിടുന്ന് ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നും വരുന്നില്ലേ? ഇറങ്ങിയവൻ എല്ലാറ്റിനെയും നിറയ്ക്കേണ്ടതിന് എല്ലാ സ്വർഗാദി സ്വർഗങ്ങൾക്കും മീതെ കയറിയവനും ആകുന്നു. അവിടുന്ന് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ശരീരത്തിന് ആത്മീയ വർധന വരുത്തുന്ന ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജരാക്കുന്നതിനാണ്. അങ്ങനെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യം പ്രാപിച്ച് ക്രിസ്തുവിന്റെ നിറവിനനുസരണമായി പൂർണ്ണ മനുഷ്യത്വത്തിലേക്ക് വളർന്നു വരുവാൻ ഇടയാകും. തൽഫലമായി നമ്മെ വഞ്ചിക്കുന്ന മനുഷ്യരുടെ കൗശലങ്ങൾ മൂലം മേലാൽ നാം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാലും ആടിയുലയുന്ന ശിശുക്കളായി തീരാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ക്രിസ്തു എന്ന ശിരസോളം വളരുവാൻ ഇടയാകും. ക്രിസ്തു മുഖേന മുഴുവൻ ശരീരവും സകല സന്ധിബന്ധങ്ങളാലും സംയോജിതമായിട്ട് അവയവങ്ങൾ ഓരോന്നും അതതിന്റെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് സ്നേഹത്തിലുള്ള വർധനയ്ക്കായി വളർച്ച പ്രാപിക്കുന്നു. ആകയാൽ ഞാൻ നിങ്ങളോട് കർത്താവിൽ നിഷ്കർഷയായി പറയുകയാണ്, വിജാതീയർ വ്യർത്ഥ വിചാരങ്ങളിൽ നടക്കുന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. ഹൃദയ കാഠിന്യത്തിന്റെ ഫലമായ അജ്ഞത നിമിത്തം അവരുടെ മനസ്സ് ഇരുളടഞ്ഞതായി തീരുകയും ദൈവത്തിന്റെ ജീവനിൽ നിന്ന് വേർപെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ചവരായി ആവേശപൂർവ്വം സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ വിഷയാസക്തിക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ യേശുവിൽ സത്യമുള്ളതുപോലെ നിങ്ങൾ അദ്ദേഹത്തെപ്പറ്റി യഥാർത്ഥമായി കേൾക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഉപദേശം പ്രാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് ഈ വിധത്തിലല്ല നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങളുടെ മുൻകാല ജീവിത രീതി പരിഗണിക്കുമ്പോൾ വഞ്ചനാപരമായ മോഹങ്ങളാൽ മലിനനായി തീർന്ന പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അതിനാൽ വ്യാജമുപേക്ഷിച്ച് ഓരോരുത്തരും താൻ താന്റെ അയൽക്കാരനോട് സത്യം സംസാരിക്കണം. നാം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണല്ലോ.
കോപിച്ചാൽ പാപം ചെയ്യരുത്.
നിങ്ങൾ കോപിച്ചിരിക്കെ സൂര്യൻ അസ്തമിക്കാൻ ഇടയാകരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കരുത്. ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ദാനം ചെയ്യുവാൻ വക ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നന്മ പ്രവർത്തിച്ച് അധ്വാനിക്കുകയാണ് വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആത്മീക വർധനയ്ക്ക് സഹായകമായ നല്ല വാക്കുകളല്ലാതെ അരുതാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനാലാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കലഹവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും കരുണയും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുക.